السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سهودرنا في رمضان നമ്മൾ ഓരോരുത്തരും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന, നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നന്നായി ശ്രദ്ധിക്കുക. കാരണം ഈ വഖ്ത്, ഈ സമയം, അത് പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു സാനിയ, ഒരു സെക്കൻഡ്, ഒരു ദഖീഖ, ഒരു മിനിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും എത്ര പണക്കാരനും സാധിക്കുകയില്ല. അത് പോയാൽ പോയതാണ്. ഓരോ പകലും ഓരോ രാത്രിയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. വഹുവൽ ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫത ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുക്ര. അവനാണ് രാത്രിയെയും പകലിനെയും തുടരെ തുടരെ മാറി മാറി വരുന്നതാക്കിയത്. ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുക്ര, ആരാണോ ചിന്തിക്കാൻ ഉദ്ദേശിച്ചത് അവന് വേണ്ടി, ആരാണോ നന്ദി കാണിക്കാൻ ഉദ്ദേശിച്ചത് അവന് വേണ്ടി. റബ്ബുക യഖ്ലുഖു മാ യശാ വ യഖ്താർ, നിന്റെ റബ്ബ് സൃഷ്ടിക്കുന്നു, വ യഖ്താർ, അവൻ തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു അവന്റെ പടപ്പുകളെല്ലാം ഒരുപോലെ ആക്കിയിട്ടില്ല. അവന്റെ പടപ്പുകളെ എല്ലാവരെയും അല്ലാഹു ഒരുപോലെ ആക്കിയിട്ടില്ല. കന്നുകാലികളെ പോലെയല്ല മനുഷ്യന്മാർ. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. الله പറഞ്ഞു, നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു, അവരെ നാം കരയിലും കടലിലും സഞ്ചരിപ്പിച്ചിരിക്കുന്നു, അതുപോലെ അവർക്ക് നാം വിശിഷ്ടമായതിൽ നിന്ന് റിസ്ക് കൊടുത്തിരിക്കുന്നു, നാം പഠിച്ചിട്ടുള്ള ഒരുപാട് പടപ്പുകളിൽ നിന്ന് അവർക്ക് നാം പ്രേക്ഷണം കൊടുത്തിരിക്കുന്നു. അപ്പൊ മനുഷ്യർക്ക് അവർക്ക് വ്യത്യാസമുണ്ട് മറ്റുള്ള ജന്തുക്കളിൽ നിന്ന്. മനുഷ്യരെല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം തെമ്മാടികളെ, കുറ്റവാളികളെ പോലെ ആക്കുമോ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ, തോന്നിവാസികളെ പോലെ, വൃത്തികെട്ടവരെ പോലെ നാം ആക്കുമോ? രണ്ടുപേരും പോലെയല്ല. അള്ളാഹു മനുഷ്യരിൽ നിന്ന് നബിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നബിമാരിൽ നിന്ന് റസൂലുകൾക്ക് കൂടുതൽ പ്രത്യേകതകളുണ്ട്. അവരിൽ തന്നെ ഉള്ള അജ് എന്നറിയപ്പെടുന്ന അഞ്ച് പ്രവാചകന്മാരുണ്ട്. അവരിൽ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠതയുണ്ട്. എന്നതുപോലെ ദിവസങ്ങൾ നോക്കൂ, മാസങ്ങൾ നോക്കൂ, എല്ലാം ഒരുപോലെയല്ല. സമയമെല്ലാം ഒരുപോലെയല്ല. അതുകൊണ്ട് നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് തീർന്നു പോകും, ആയുസ് തീർന്നു പോകും. കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ച് സങ്കടപ്പെടുന്ന കാലം വരാനിരിക്കുന്നു മനുഷ്യന്. അല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ലാ തമുറു ബിഇബ്നി ആദമ സാഅതു ഈ ലോകത്ത് ഒരു മനുഷ്യന് ഒരു ചെറിയ സമയം കടന്നു പോവുകയാണ്, അവൻ അല്ലാഹുവിനെ ഓർക്കാതെ, ദിക്റിൽ അവൻ ഏർപ്പെടാതെ, ഇല്ല തഹസ്സറ അലൈഹ യൗമൽ ഖിയാമ, പരലോകത്ത് ആ സമയത്തെ ഓർത്ത് അവൻ ഖേദിക്കും. കാഫിറാണോ, അവൻ ആ കുഫറിൽ ഖേദിക്കും. ഇനി മുസ്ലിങ്ങൾ തന്നെയാണെങ്കിലും കൂടുതൽ കൂടുതൽ സൽപ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന പദവികൾ കണ്ട് അതിന് താഴെ കിട്ടിയ ആളുകൾ കേറിയിൽ പോകും. എന്നതുപോലെയാണ് കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി സമയത്ത് ഉപയോഗപ്പെടുത്തുക. പോയാൽ തിരിച്ചു വരികയില്ല. കച്ചവടത്തിൽ നഷ്ടം വന്നോ, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തോന്നി കണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റും. പരീക്ഷയിൽ തോറ്റുപോയോ പേടിക്കണ്ട, പല പരീക്ഷകളിലൊക്കെ തോറ്റുപോയ ആളുകൾ പിന്നീട് അവർക്ക് അതല്ലാഹു ഹൈറാക്കി കൊടുത്തു, ചിലപ്പോൾ നിനക്ക് വീണ്ടും എഴുതിയെടുക്കാൻ പറ്റും, സമയമോ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് നാളത്തേക്ക് നീക്കി വെക്കരുത്, തസ്വീഫ് നടത്തരുത്. എന്താണ് തസ്വീഫ്? ചൗബ, ചൗബ വരട്ടെ, സമയമുണ്ടല്ലോ, നാളെ ആവാം മറ്റന്നാളാവാം എന്ന് വിചാരിച്ച് നീ നീട്ടി വെക്കരുത്. നാളെ നീ ഉണ്ടാകുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? നിനക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു കവി പാടി, നീ തഖ്‌വ കൊണ്ട് ജാദ് നേടിക്കൊള്ളു, നീ നാളേക്കുള്ള യാത്രക്കുള്ള വിഭവം ഒരുക്കി വെച്ചോളൂ. കാരണം ഫഇന്നക ലാ തദരി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ആയാൽ പകൽ വരെ നീ ജീവിക്കുമെന്ന് നിനക്കറിയില്ല. എന്തുറപ്പാണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഇരു ചുമലുകൾ പിടിച്ചിട്ട് പറഞ്ഞു, കുൻ ബിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ലോകത്ത് ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആയിത്തീരുക. ഇബ്നു ഉമർ ഇത് കേട്ട ശേഷം ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഇദ അസ്ബഹ്ത ഫല തൻതദിർ നസ വ ഇദ അംസൈത ഫല തൻതദിർ സബാഹ്, നിനക്ക് പകലായാൽ നീ വൈകുന്നേരം കാത്തിരിക്കേണ്ടതില്ല, വൈകുന്നേരമായാൽ നീ പകലിന് കാത്തിരിക്കേണ്ടതില്ല. നീ നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നീ ഇവിടെ വെച്ച് നീ പ്രവർത്തിക്കുക, നീ പഠിക്കുക, നിന്റെ പ്രവർത്തനം പാഴായി പോകാതിരിക്കുക. ചില ആളുകൾ ഒരുപാട് പ്രവർത്തിക്കും, പക്ഷെ പരലോകത്ത് അതൊക്കെ നഷ്ടമായി. ചില ആളുകളെ കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നുള്ളത് ചോദിച്ചില്ലേ, എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ അമലൊക്കെ പൊളിഞ്ഞു പോയിരിക്കും. അവരൊരുപാട് പ്രവർത്തിക്കുന്നു, പക്ഷേ പ്രവർത്തനം പാഴായ വഴിയില്ല, അങ്ങനെ ആയിപ്പോകും. മുസ്ലിമായി ഇരിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തബിഇ ഇരിക്കുക. നീ ഇഖ്ലാസോടെ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നിന്റെ അമൽ, അതാണ് ഒന്നാമത്തെ നിബന്ധന. അതില്ലാതെ അല്ലാഹുവിന് അമലം സ്വീകരിക്കുക. രണ്ടാമത്തേത്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടായിരിക്കണം നിന്റെ അമൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ. ഇസ്ലാമിന്റെ രണ്ട് അസലുകളാണ്, ഇത് ഇല്ലേ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുക. ഇസ്ലാമും മറ്റുള്ള ദീനും തമ്മിലുള്ള വ്യത്യാസമില്ല. അല്ല, ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കും. പിന്നെങ്ങനെ അവന് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അമല് ചെയ്യാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അതിന്റെ താല്പര്യമാണ് ഇസ്ലാം, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ എങ്ങനെ അവന് സ്വന്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിലക്ക് അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ സാധിക്കും? സാധിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞോ, അങ്ങനെ ഇബാദത്ത് ചെയ്യണം. ഈ വക അസലുകൾ സഹോദരങ്ങളെ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കുക, പാഴായി പോകാതിരിക്കുക നമ്മുടെ അമലുകൾ. അതുപോലെ അമലുകൾ അത് അതിന്റെ സമയത്ത് ചെയ്യാൻ, തിന്മകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എത്രയോ സഹോദരങ്ങൾ റമദാൻ കൊണ്ട് നന്നായിട്ടുണ്ട്, റമദാൻ പല ആളുകളുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുക, അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ പേടിക്കുക. അവർ പേടിക്കുന്നില്ലേ നമ്മുടെ ശിക്ഷ രാത്രി വരുന്നതിനെ കുറിച്ച്? അവർ ഉറങ്ങിക്കിടക്കെ അവർ പകലിൽ കളിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ലേ? അള്ളാഹുവിന്റെ മക്കറിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? നഷ്ടപ്പെട്ടു പോയവരല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ മുകളിലും താഴെയും വലത്തും ഇടത്തും ഒക്കെ കാണുകയാണ്. മഴ പെയ്യുന്നു, ഇടി വെട്ടുന്നു, മിന്നൽ കാണുന്നു, എന്നിട്ടൊക്കെ അവൻ അവന്റെ കാറിൽ സഞ്ചരിക്കുകയാണ്. അവൻ അവന്റെ ചെവി തുളച്ച് കയറുന്ന തരത്തിൽ മ്യൂസിക് കേട്ടു, അവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ വൃത്തികെട്ട രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു വിലക്കിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യരെ പേടിക്കാത്തത്? അള്ളാഹു നിന്നെ ഭൂമിയിലേക്ക് ആഴ്ചക്കളയുകയില്ലെന്ന് നിനക്ക് ആരുണ്ട് ഉറപ്പു തരാൻ? അവൻ സുമം ഫിസ്സമായി അയ്യഖ്സിഫബികുമൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ്സമായി അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? നിങ്ങൾക്ക് പേടിയില്ല. മം ഫിസ്സമ, ഉപരിയിലുള്ളവനെ കുറിച്ച്, ഏതാകാശങ്ങൾക്ക് മുകളിലുള്ളവൻ, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, മുകളിൽ നിന്ന് അടിമകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവനെ കുറിച്ച് പേടിയില്ലേ? അയ്യാസിഫബികുമുള്ള, നിങ്ങളെ ഭൂമിയിലേക്ക് അവൻ ആഴ്ത്തിക്കളയുന്നില്ലെന്ന് ഖാറൂനിനെ അള്ളാഹു ചെയ്തതുപോലെ. അതല്ല, ആകാശത്ത് നിന്ന് അവൻ ഒരു ചരൽവർഷം നിങ്ങൾക്ക് നേരെ അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, തഖ്വ കൈക്കൊള്ളുക. റമദാൻ അതിനു വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈമാനുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു മുമ്പ് നിർബന്ധമാക്കിയിരിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. പുതുതായി അല്ലാഹു നിങ്ങൾക്കൊരു പ്രയാസം ഏൽപ്പിച്ചതല്ല, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട്. അതൊരാശ്വാസമാണ്. ആരും ചെയ്യാത്തൊരു കാര്യം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതുപോലെ ലാലും തച്ചപ്പൂ തക്കവയുള്ളവരാണ്. ശൈത്താൻ മനുഷ്യന്റെ രക്തമോടുന്ന സ്ഥലത്തുകൂടെയൊക്കെ സഞ്ചരിക്കും. അവന്റെ സഞ്ചാരത്തെ, അവന്റെ സഞ്ചാരപാതയെ നോമ്പ് ഇടുക്കിക്കളയും. അവർ പഴയതുപോലെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ എങ്ങനെ സൂക്ഷിക്കണം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഭക്ഷണം, വെള്ളം, ഭാര്യാഭർത്തൃ ബന്ധം, ഇതൊക്കെ അള്ളാഹുവിനെ പേടിപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാണ് പരലോകത്തേക്കുള്ള. ഇതുപോലെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും. അതിനാണ് നോമ്പ്. അതങ്ങനെ തന്നെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ ദീൻ, പ്രത്യേകിച്ച് ഖുർആൻ നമ്മൾ നന്നായി 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 പഠിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മുബാറക്കായി അള്ളാഹു നമുക്ക് ഇറക്കി തന്ന ഈ കിതാബ്, شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. الله عند كتاب المكتبتينكم فاندوشتوا قل بفضل الله وبرحمته فبذلك فليفرحوا وخير مما يجمعون. قرآن يكرت إسلام يكرت عن الله برمد كتير وانت فاندوشتوا هذا كتير هذا مدكار അത് ഷെൽഫുകളിൽ അടിച്ചു വെക്കാൻ, അങ്ങനെ കൂട്ടി വെച്ച ആളുകൾക്ക് എങ്ങനെ അതിന്റെ സന്തോഷം കിട്ടാനാണ്? അല്ല സഹോദരങ്ങളെ, അതിന്റെ ഇൽം അത് നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ സംസാരമാണിത്, കലാമുള്ള റബ്ബിന്റെ സംസാരം. നമ്മളെ പഠിച്ച, നമ്മളെ നിയന്ത്രിക്കുന്ന നാളെ ഏതൊരു റബ്ബാണോ നമുക്ക് പൊറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏതൊരു റബ്ബാണോ നമ്മളെ സ്വർഗത്തിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ റബ്ബിന്റെ കലാം, ഇതിനേക്കാളും നല്ല മറ്റെന്താണുള്ളത്? الرحمن علم القرآن خلق الإنسان علمه البيان. الله رحمن رحمن انا رب الا رحمتുകളുടെയും ഉടമസ്ഥൻ. അവനെക്കാളും റഹ്മത്തുള്ളവൻ ആരുമില്ല. ആ റബ്ബിന്റെ പേര് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞതെന്താ? الرحمن علم القرآن. ഖുർആൻ പഠിപ്പിച്ച അല്ലാഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി പഠിക്കുക. ഈ റമദാൻ, ഈ റമദാനിലും റമദാനു മുമ്പും അല്ലാത്ത സമയത്തും ഇവിടെ നമ്മൾ ബുധനാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷം ഖുർആന്റെ തഫ്സീർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ജുസ് പൂർത്തിയാക്കാനായി അൽഹംദുലില്ലാ. ഇതിനു മുമ്പ് സൂറത്തു ഫത്താർ വശങ്ങാതി ഒപ്പാരിഖ് എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ തഫ്സീർ നമ്മൾ ആരംഭിച്ചിരുന്നു. അതിന്റെ ബാക്കിയാണ് ആ സൂറത്തിനെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നന്നായി അള്ളാഹുവിന്റെ കിതാബ് പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ ഇന്ന് ശ്രദ്ധയോടെ പഠിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്സമാഇ വഫാരിഖ്, ആകാശം തന്നെ സത്യം, വഫാരിഖ് തന്നെ സത്യം. അള്ളാഹു അവന്റെ കിതാബിൽ പലതിനെയും സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. അത് തൗഹീദിന്റെ ഭാഗമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അത് അള്ളാഹു അല്ലാത്തവർക്ക്, മരിച്ചുപോയവർക്ക്, ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന വലിയ ശിർക്കിന്റെ അത്രയും എത്തുകയില്ലെങ്കിലും അതും ശിർക്കിൽപ്പെടുന്ന കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണം. പല ആളുകളും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാറുണ്ട്. എന്റെ ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം എന്ന് സത്യം ചെയ്യാറുണ്ട്. അല്ല, ചിലരുടെ ധാരണ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെയൊക്കെ ധാരണയുള്ള മുസ്ലിങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ എത്ര വലിയ ജഹാലത്തിനാണ്. മുസ്ലിം സമുദായത്തിന് അധിക പേരും ഉള്ളത് സഹോദരങ്ങളെ, ഇൽം അതാണ് പരിഹാരം. അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക, അതാകുന്നു പരിഹാരം. അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടും. എന്നാൽ അള്ളാഹു അവന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവയുടെ പേരിൽ സത്യം ചെയ്യും. അത് അവന്റെ തീരുമാനമാണ്. അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാവതല്ല. അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അഥവാ നമ്മളാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ സത്യം ചെയ്യും. എന്നാൽ അള്ളാഹു ഏതൊക്കെ കാര്യങ്ങളുടെ പേരിൽ സത്യം ചെയ്തിട്ടുണ്ടോ അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്, അതിൽ ഒരുപാട് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ആകാശത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. ആകാശം അത് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. അള്ളാഹു പറഞ്ഞു, ആകാശത്തിലാണ് നിങ്ങളുടെ റിസ്ക്കുള്ളത്. നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന, വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യവും ഉള്ളത് സ്വർഗം ആകാശത്തിന് മുകളിലാണ്. ആകാശത്തിലാണുള്ളത്, പരലോകത്ത് അത് കൊണ്ടുവരപ്പെടുന്നു. സ്വർഗം അടുത്തേക്കിട കൊണ്ടുവരപ്പെടുകയായി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. താരിഖ് തന്നെ സത്യം. താരിഖ് എന്നാൽ എന്താണത്? അത് അള്ളാഹു തന്നെ അടുത്ത ആയത്തിൽ പറഞ്ഞു. അതൊരു നജുമാണ്. നജും എന്നാൽ നക്ഷത്രം. തുളച്ചു കയറുന്ന അത്രയും തീക്ഷ്ണമായ വെളിച്ചമുള്ള നക്ഷത്രം. മാത്രമല്ല താരത്തിന്റെ മറ്റൊരർത്ഥം രാത്രി വരുന്നത് എന്ന്. രാത്രി വരുന്ന ആ നക്ഷത്രം തന്നെ സത്യം. നിനക്കറിയുമോ താരക്ക് എന്താണെന്ന്? നോക്കൂ, അപ്പാവിന്റെ എത്ര മനോഹരമായ ശൈലിയാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് ചോദിക്കാൻ നിനക്കറിയുമോ, ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അങ്ങനെ ചോദിച്ചാൽ അത് ശ്രദ്ധിക്കാത്തവർ ആരാണ് ഉണ്ടാവുക? നിനക്കറിയുമോ എന്താണ് താരക്ക് എന്ന്? അന്നജുമുസ്സാഖിൻ, അത് തുളച്ചു കയറുന്ന തീക്ഷ്ണമായ വെളിച്ചമുള്ള നക്ഷത്രമാണ്. ഒരു നഫ്സുമില്ല, ഒരു ദേഹവുമില്ല, ഒരാത്മാവുമില്ല. ഇല്ല അലൈഹ ഹാഫു, ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫു, അതിന്റെ മുകളിൽ ഒരു ഹാഫു ഉണ്ടായിട്ടല്ലാതെ, ഒരു സംരക്ഷകൻ ഉണ്ടായിട്ടല്ലാതെ. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ. സൂറത്തു റഅദിൽ അള്ളാഹു പറഞ്ഞു, അവർക്ക് അഥവാ നമുക്ക് മുന്നിലും പിന്നിലുമായി ചില സംരക്ഷകരെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത് നമ്മളെ കാക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു, മലക്കുകൾ നമുക്ക് കാവലായുണ്ട്. ഒരു തീ നമ്മിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കെട്ടിടം നമുക്ക് മേൽ വീഴാൻ ഒരുങ്ങുമ്പോൾ മലക്കുകൾ തടഞ്ഞു വെക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പദം അവന്റെ വിധി വീഴാനാണെങ്കിലോ അവർ മാറി വെക്കും. കാരണം അള്ളാഹുവിന്റെ പദം അത് സംഭവിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നീ ലവ് ഫഅൽതു കദ ലകദ, ഞാൻ ഇന്നത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആയനെ, അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായി ഇങ്ങനെ ആകുമായിരുന്നു, അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായി ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്ന വാക്ക് ഒരിക്കലും പറയാൻ പാടില്ല എന്നല്ല. അതിന് അള്ളാഹുവിന്റെ വാക്കിൽ എങ്കിൽ എന്ന പദം പലപ്പോഴും വന്നിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയണമെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഖദർ അതിനെ ചോദ്യം ചെയ്യുന്ന നിലക്ക് നീ എന്ന് പറയാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വന്നാൽ അത് നിന്റെ ഒരിക്കലും നിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല, അള്ളാഹുവിന്റെ ഖദറാണ്. അപ്പോൾ നീ പറയരുത് ഇങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. കാരണം കാരണം ആ എങ്കിൽ എന്ന വാക്ക് ശൈത്താന്റെ വാതിൽ തുറക്കും, അവന്റെ പ്രവർത്തനങ്ങളുടെ വാതിൽ തുറക്കും. അള്ളാഹുവിന്റെ ഖദറിനെതിരെ നിനക്ക് ചിന്തയുണ്ടാകാൻ കാരണമായിരുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിനക്ക് നിരാശ വരാൻ, എന്താണ് ഇങ്ങനെ എന്ന് വരാൻ നിനക്ക് കാരണമായിരിക്കും. മറിച്ച് നീ അങ്ങനെ പറയുന്നു, മറിച്ച് നീ പറയേണ്ടത് ഖദറുല്ലാഹി വമാ ഷാഅ ഫഅൽ. നീ അങ്ങനെ പറഞ്ഞോളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായ നീ പറയും ഖദറുല്ലാഹ്, അല്ലാന്റെ ഖദറാണ്. വമാ ഷാഅ, അവൻ എന്താണോ ഉദ്ദേശിച്ചത് ഫഅൽ, അവൻ അത് പ്രവർത്തിക്കും. കൊല്ലാത്ത ആശ്വാസത്തിന്റെ വാക്കാണ് അത്, ഖദറുല്ലാഹ് അല്ലാന്റെ ഖദറാണ്. വമാ ഷാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. ആർക്ക് തടുക്കാൻ സാധിക്കും അല്ലാഹുവിന്റെ വിധിയെ? അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ മലക്കുകൾ മാറി നിൽക്കും, നമുക്ക് ഉണ്ടാകാനുള്ളത് സംഭവിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു സമയത്തും അള്ളാഹുവിന്റെ കാവൽ കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇഹ്ഫളില്ലാഹ് യഹ്ഫക്, നീ അള്ളാഹിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു പറഞ്ഞത് പ്രവർത്തിക്കുക. അതുപോലെ അവന്റെ ദിക്ർ വലിയ സംരക്ഷണമാണിത്, അവന്റെ ദിക്റുകളിൽ ഏർപ്പെടുക. അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ, അതിലൊരുപാട് ദിക്റുകൾ ദുനിയാവിലെ പല അപകടങ്ങളിൽ നിന്നും നമ്മെ തടുക്കുന്നതാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ പേരിൽ പല ആളുകളും പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നുണ്ട്. അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്റുകൾ, അത് പുസ്തകങ്ങൾ ഇറക്കും അല്ലാതെയും ചാനലിൽ വന്നിട്ട് പറഞ്ഞു ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇല്ലാത്ത ദിക്റുകളും ജനങ്ങളെ പഠിപ്പിക്കുക, അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് പറയുക, അല്ലെങ്കിൽ ഉള്ളതായിരിക്കും പക്ഷെ ഇല്ലാത്ത പദവി പറയുക. ഖുർആനിലെ ഇന്ന സൂറത്ത് ഓതുക എങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഒരു സാധനം കാണാതായിപ്പോയി എങ്കിൽ ഖുർആനിൽ ഇന്ന ആയത്ത് ഓതുക, ആ സാധനം തിരിച്ചിട്ടു. ഇങ്ങനെ അള്ളാഹു അലൈഹി പഠിപ്പിക്കാത്തത് പഠിപ്പിക്കുക. പല സ്ത്രീകളും വിവരമില്ലാത്ത ആളുകളൊക്കെ വിചാരിക്കണം ഖുർആനിലെ ആയത്തല്ലേ പറയുന്നത്, ശരിയാണല്ലോ ഖുർആനിലെ ആയത്തല്ലേ ഓതാൻ പറയുന്നത്, വേറൊന്നും പറയുന്നില്ലല്ലോ, എന്നാണ് ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്? സഹോദരങ്ങളെ, ശരിയാണ് ഖുർആനിലെ ആയത്താണ്, പക്ഷെ ഖുർആനിലെ ആയത്തിന് ആ ആയത്ത് ഓതിയാൽ ഇന്ന ഒരു ശ്രേഷ്ഠതയുമുണ്ട് അല്ലെങ്കിൽ ദുനിയാവിലെ ഇന്ന കാര്യം നടക്കും എന്ന് അല്ലാഹു പറയാത്തത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറയൽ, സുബ്ഹാനല്ലാഹ്, അത് വലിയ തെറ്റാണ്, അത് വളരെ വലിയ തെറ്റാണ്. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നത് വളരെ വലിയ തെറ്റാണ്. ഖുൽ ഇന്നമ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈറിൽ ഹഖ് വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനൻ വഅൻ തഖൂലു അല അല്ലാഹി മാ ലാ തഅലമൂൻ. അഊദു ബില്ലാഹ്. നോക്കൂ, നിങ്ങൾ ആയത്തിൽ അല്ലാഹു വലിയ വലിയ തെറ്റുകൾ, പാപങ്ങൾ, അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കൽ, അല്ലാഹുവിൽ പങ്കുചേർക്കൽ, ഈ വക പാപങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയൽ, അള്ളാഹു നിങ്ങൾക്കത് ഹറാമാക്കിയ കാര്യമാണ് പാടില്ല. അതുകൊണ്ട് ദിക്റുകൾ, അതിന് അള്ളാഹുവിന്റെ ചെല്ലാം പഠിപ്പിച്ചത് മാത്രം ചൊല്ലുക. അതിനെന്താ വേണ്ടത്? പല ആളുകളും പറയും അത് നമുക്കറിയില്ല, നമുക്ക് ആ ഉസ്താദാണ് പഠിപ്പിച്ചത്, അത് നമ്മളങ്ങനെ പ്രവർത്തിക്കും. ദുനിയാവിന്റെ കാര്യത്തിൽ അവനങ്ങനെ ചെയ്യാറില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവൻ അന്വേഷിക്കാതെ ഒരു സാധനം വാങ്ങൂല. നല്ല വിലയുള്ള സാധനമാണെങ്കിൽ നന്നായി അന്വേഷിച്ചിട്ട് അത് നേരത്തെ വാങ്ങിയവരോടൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ, ദൂഷ്യഫലങ്ങൾ വല്ലതുണ്ടോ, വാറന്റി എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ആളുകൾ വാങ്ങാറുള്ളൂ. നന്നായി അന്വേഷിക്കും. ബുദ്ധിയും കണ്ണും കാതും കൽപ്പൊക്കെ അതിന് ഉപയോഗിക്കും. ദീനിന്റെ കാര്യത്തിൽ ഇത് ഉപയോഗിക്കാതെ ബാത്തിലുകൾ ചെയ്തിട്ട് അള്ളാഹുവെങ്കിൽ പരലോകത്ത് നമുക്ക് ഉപദ്രവകരമാകുന്ന കാര്യം ചെയ്തിട്ട് എനിക്ക് ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തതാണ് എന്ന് അള്ളാഹുവിനോട് ന്യായം പറയാൻ സഹോദരങ്ങളെ സാധിക്കുകയില്ല. പഠിക്കണം. അള്ളാഹു അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തു ഇസ്രായീൽ അള്ളാഹു പറഞ്ഞു, വലാ തഖു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ, കാരണം കാതും കണ്ണും ഫുആദ് കൽബും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ തന്നത് നിനക്ക് പഠിക്കാനാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ നീ പഠിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് പരലോകത്ത് നീ രക്ഷപ്പെടുന്ന കാര്യമാണ്. ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഈ ദുനിയാവ് നശ്വരമല്ല, എത്ര കാലം കൂടി ജീവിക്കും. ഇനി എത്ര കാലം ജീവിച്ചാലും അതിൽ പല കാലം നമ്മൾ ചെറിയ പ്രായത്തിലായിരിക്കും. വലിയ സുഖവും സന്തോഷമൊന്നും അനുഭവിക്കാനൊന്നും കഴിയാത്ത പ്രായം കുട്ടികൾക്ക് അതുകൊണ്ടാണല്ലോ. വലിയ പ്രയാസങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല, വലിയ സന്തോഷം ഉണ്ടാവില്ല. അവരൊക്കെ ഏകദേശം പാവപ്പെട്ട വീട്ടിലെ കുട്ടിയും പണക്കാരുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഏകദേശം ഒരേ നിലവാരത്തിലായിരിക്കും അവരുടെ മനസ്സുണ്ടാവുക. നിനക്ക് സന്തോഷം അനുഭവിക്കാൻ തന്നെ ഒരു പ്രായം വേണം. പിന്നെ നിനക്ക് രോഗം വന്നാൽ നീ എത്ര വലിയ മണിമാണികയിൽ താമസിച്ചിട്ട് എന്ത് കാര്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു പനി വന്ന പോലെ എത്ര രുചിയുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. രോഗം വന്ന് വാർദ്ധക്യത്തിലെത്തിയാൽ പിന്നീടതാ നമ്മൾ മരിച്ചു പോവുകയാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞവനും അതാ വഹീദൻ ഫരീദൻ ഫിൽ മഖാബീർ, ഒറ്റക്ക് ഏകനായി ആരും കൂട്ടിനില്ലാതെ ആ ഇരുട്ട് ഇരുളടന്ന കബറിൽ കിടക്കേണ്ടി വരികയാണ്. ഇതാണ് ദുനിയാവിന്റെ കാര്യം. അപ്പൊ പരലോകത്ത് ഒരിക്കലും നശിക്കാത്ത എന്നൊന്നും ബാക്കിയാകുന്ന പരലോകത്തേക്ക് വേണ്ടുന്ന ഇൽം, അതിന് വേണ്ടുന്ന അമൽ, ഇതിൽ മെനക്കെടാതെ സഹോദരങ്ങളെ നമുക്ക് രക്ഷ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സീക്രട്ടുകൾ അല്ല എല്ലാ അമലും. അള്ളാഹു സല്ലം പഠിപ്പിച്ചത് എന്താണോ, അത് ആരാണോ അത് പറയുന്നത്, എവിടെയാണോ അത് വായിക്കാൻ കിട്ടുക, അത് അന്വേഷിച്ച് ചെല്ലുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു അതിനെ കെട്ടിക്കും ഇൻഷാഅല്ലാഹ്. ഹഖ് അന്വേഷിക്കുന്നവരെ, അത് അവനോട് ചോദിക്കുന്നവരെ അള്ളാഹു അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇൻഷാഅല്ലാഹ്. ഇൻ കുല്ലു നഫ്സിൽ ലമ്മാ അലൈഹാ ഹാഫിളൂൻ എന്ന് അള്ളാഹു പറയുന്നു. ഫലിയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ ഫലിയൻദുർ അൽ ഇൻസാൻ, അതുകൊണ്ട് മനുഷ്യൻ നോക്കിക്കൊള്ളട്ടെ. നളറ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഫലിയൻദുർ മനുഷ്യൻ നോക്കട്ടെ, അവൻ ചിന്തിക്കട്ടെ. അൽ ഇൻസാൻ മനുഷ്യൻ, മിമ്മാ ഖുലിഖ എന്തിൽ നിന്നാണ് അവൻ പടക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാന്ന ഇബ്നു കസീർ മഹാനായ ഒരു മുഫസ്സിറാണ് അദ്ദേഹം, മുൻഗാമിയായ മുഫസ്സിറ. ഖുർആൻ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആന്റെ പരിഭാഷ എടുത്തിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നിയതുപോലെയുള്ള അർത്ഥം പറയാൻ പാടുണ്ടോ? പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അതിന് വിശദീകരിച്ചത് എങ്ങനെ, മനസ്സിലാക്കിയത് എങ്ങനെ, അങ്ങനെയാണ് നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടതും വിശദീകരിക്കേണ്ടതും. അതാണ് പഴയ മാർഗം, മറ്റൊരു പുതിയതാണ്. പക്ഷെ ആളുകൾ പലരും പഴയത് പറയുന്നവരെ പുതിയതിന്റെ ആളുകളായും, പുതിയത് പറയുന്നവരെ പഴയ ആളുകളായും മനസ്സിലാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സത്യസന്ധന്മാർ കള്ളന്മാരാണെന്ന് ജനങ്ങൾ വിചാരിക്കും, കള്ളന്മാർ സത്യസന്ധന്മാരാണെന്ന് വിചാരിക്കും. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. നമിബിനി കസീർ പറയുന്നു, തംബീഹുൻ ബിൽ ഇൻസാനി അലാ ബഅതി അസ്ലിഹി അല്ലദീ ഖുലിഖ മിൻ വഇർശാദുൻ ലഹു ഇലൽ ഇഅ്തിറാഫി ബിൽ മആദ് ലിഅന്ന മൻ ഖദറ അലൽ ബദാഅതി ഫഹുവ ഖാദിറുൻ അലൽ ഇആദതി ബി തരീഖിൽ ഔലാ. അല്ലാഹു നമ്മോട് പറയുകയാണ്, ഒന്ന് പിന്നിലേക്ക് നോക്കാൻ. എത്ര ദുർബലമായ കാര്യത്തിൽ നിന്നാണ് മനുഷ്യൻ പഠിച്ചിട്ടുള്ളത്? അല്ലാഹു, നീ എത്ര വലിയ പണക്കാരനായിട്ടുണ്ടാകുന്ന കാര്യം, നീ എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ട് എന്താണ് കാര്യം, നിനക്ക് എത്ര അധികാരം ഉണ്ടായിട്ട് എന്താണ് കാര്യം, നിന്നെ അമ്മ പഠിച്ചിട്ടുള്ളത് ഈ നുസ്ഖയിൽ നിന്ന്. ഈ ദ്രാവകത്തിൽ നിന്നാണ് നിന്നെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. നീ മണ്ണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അതിന് കഴിവുള്ള അള്ളാഹുവിന് നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിൽ നീ സംശയിച്ചാൽ നീ നരകത്തിലാണ്. അഹുദില്ല, അതിൽ യക്കീനാണ് വേണ്ടത്. ചില ആളുകൾക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടാവോ, അല്ലെങ്കിൽ രണ്ടിനും സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിയേക്കാം. സഹോദരങ്ങൾ, കാഫറായി പോകുന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ ആദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഞാൻ സംസാരിക്കുന്നത് സത്യമാണെങ്കിൽ, ഞാൻ സംസാരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ, അള്ളാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കും എന്നത് സത്യമാണ്. ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖു, നിങ്ങൾ സംസാരിക്കുന്നു എന്നത് എത്ര സത്യമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നതുപോലെ അള്ളാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഖുർആനിൽ തന്നെ സൂറത്തു റൂമിൽ അള്ളാഹു പറഞ്ഞു, വഹുവൽ ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു വഹുവ അഹ്വനു അലൈ, അവനാണ് ആദ്യം പടക്കുന്നതും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും. രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അള്ളാഹുവിന് വളരെ നിസ്സാരമാണ്. ആദ്യത്തതും വളരെ നിസ്സാരമാണ്. ഒരു വസ്തു ആദ്യം ഉണ്ടാക്കാനാണോ, അതല്ലാതെ രണ്ടാമത് അത് നോക്കി ഉണ്ടാക്കാനാണോ പ്രയാസം? ഏവർക്കും അറിയാം ആദ്യം ഉണ്ടാക്കാനാണ്. ആദ്യം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ലാതിരുന്ന അള്ളാഹുവിനെ രണ്ടാമത് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. മനുഷ്യൻ നിന്നെ എന്തിൽ നിന്നാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. അള്ളാഹു പറയുന്നു ഖുലിഖ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. മിമ്മാഇൻ, ഒരു വെള്ളത്തിൽ നിന്ന്, ദ്രാവകത്തിൽ നിന്ന്. ദാഫിഖ്, ദാഫിഖ് എന്നാൽ തെറിച്ചു വീഴുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മിമ്മാഇൻ ദാഫിഖ് يعني المني മനുഷ്യന്റെ ബീജമാണ് അതുകൊണ്ട് ഉദ്ദേശം. يخرج دفقا من الرجل ومن المرأة فيتولد منهما الولد بإذن الله عز وجل. തെറിച്ചിൽ വെള്ളത്തിൽ നിന്നാണ് അള്ളാഹ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. അത് മനിയ. ഈ മനി സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. അതാണ് അടുത്ത ആഴ്ച അള്ളാഹു പറഞ്ഞത്, യഖ്റുജു, ആ ദ്രാവകം പുറപ്പെടുന്നു. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, സുൽബിന്റെയും തറായിബിന്റെയും ഇടയിൽ നിന്ന്. സുൽബ്, സുൽബ് എന്നാൽ നട്ടത്ത് എന്നാണ് അതിന്റെ അർത്ഥം. തറായിബ് എന്നാൽ നെഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ മാല ഇവിടെ വന്ന് നിൽക്കും, ആ ഭാഗത്തിനാണ് തറായിബ് എന്ന് പറയുക. ഇബ്നു അബ്ബാസ്, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണത്? സുൽബുർ റജുൽ വതറായിബുൽ മർഅ, വെള്ളം ഈ മനി അത് പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ നട്ട, പുരുഷന്റെ നട്ടലിൽ നിന്നും സ്ത്രീയുടെ ഭാര്യയിൽ നിന്നും, ഭാര്യയിലുള്ള ഭാഗത്തു നിന്നും, നെഞ്ചിൽ നിന്നും. ഇതാണ് അതിന്റെ തെറ്റ്. സഹോദരങ്ങളെ, മനുഷ്യൻ ഉണ്ടാകുന്നത് ഈ രണ്ട് ദ്രാവകത്തിൽ നിന്നുമാണ്. അവന്റെ പിതാവിന്റെ നട്ടലിൽ നിന്നും വരുന്ന ദ്രാവകത്തിൽ നിന്ന്, അതുപോലെ അവന്റെ മാതാവിന്റെ തറായിബിൽ നിന്ന് അഥവാ നെഞ്ചിന്റെ ഭാഗത്തു നിന്ന് താഴേക്ക് വരുന്ന ദ്രാവകത്തിൽ നിന്ന്. ഇതാണ് മുൻഗാമികൾ ഈ ആയത്തിന് പറഞ്ഞിട്ടുള്ള വിശദീകരണം. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കും. ചില ആളുകൾക്ക് മുമ്പ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടാകെ അങ്കലാപ്പിലായിട്ടുണ്ട്. അവർ വിചാരിച്ചു മുൻഗാമികൾ തഫ്സീർ നോക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള പരിഭാഷയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ എടുത്തിട്ട് അർത്ഥം വെക്കുമ്പോൾ വന്ന കുഴപ്പമാണ്. ചില ആളുകൾ മുൻപ് പറഞ്ഞു ഇത് പുരുഷന്റെ തന്നെ നട്ടലിന്റെയും ഭാര്യയതിന്റെയും ഇടയിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പിന്നെ അത് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാനും നടന്നു. ശാസ്ത്രത്തിന്റെ പല ആളുകളും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് തെളിയിക്കാൻ വേണ്ടി നോക്കി. അവസാനം ഒരു അബദ്ധത്തിലാണ് ചാടിയത്. ചില ആളുകൾ സയൻസ് പറഞ്ഞിട്ട് അതിന് എതിര് പറയാൻ വന്നു. അപ്പൊ ഇവര് വേറെ വിശദീകരണങ്ങളുമായി വന്നു. അവസാനം ചില ആളുകൾക്കൊക്കെ എന്നിട്ട് ബോധം വന്നപ്പോഴാണ് പിന്നെ മുൻഗാമികളുടെ തസ്വീരെടുത്ത് നോക്കിയത്. അപ്പൊ പറഞ്ഞു, ആ ശരിയാണ്, പുരുഷന്റെ നട്ടലിന്റെയും സ്ത്രീയുടെ ഭാര്യന്റെയും ആ രണ്ടു ഭാഗത്തു നിന്ന് വന്നിട്ടാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. ഇതൊക്കെയും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഖുർആനിനും ഹദീസിനുമുള്ള വില മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുടെ കിതാബ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ
അത് വഹിയാണ്.
ആകാശഭൂമികളെ പടച്ച മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഇൽമാണത്. അതിനെ എങ്ങനെ മനുഷ്യന്മാര് ടെലസ്കോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച ഇൽമിനോട് എങ്ങനെ സാദൃശ്യപ്പെടുത്താനാണ്? മനുഷ്യൻ ജാഹിലല്ലേ? അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ. അള്ളാഹു നിങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഒന്നും അറിയാതെയാണ്. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്ന സൗകര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിയത്. ഇതൊക്കെ അള്ളാഹിന്റെ ഇൽമിന്റെ മേലെയാണ് എന്ന് വല്ലവർക്കും തോന്നിപ്പോയത്. ഇതൊക്കെ അള്ളാഹിന്റെ ഇൽമിനേക്കാളും ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും ഒക്കെ ശ്രേഷ്ഠത മനുഷ്യൻ കണ്ടുപിടിച്ച ഈ ഭൗതിക വിജ്ഞാനങ്ങൾക്കുണ്ട് എന്ന് വല്ലവർക്കും തോന്നിപ്പോയോ? അങ്ങനെ ഒരിക്കലും സമ്മതിക്കൂല. ഏയ്, നമ്മൾ അങ്ങനെ ഒന്നും കരുതുന്നില്ല എന്നാണ് പറയുക. പക്ഷേ വാദങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ അങ്ങനെയാണ്, ആ വഴിക്കാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ കൊണ്ടുവരുന്നു, നോക്കൂ ഇക്കാര്യം സയൻസ് പറഞ്ഞിട്ടുണ്ട്, അക്കാര്യം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാ അസല്, ഏതാ അടിസ്ഥാനം, ഏതാ സയൻസ്? കാരണം ഈ പറഞ്ഞ കാര്യം സയൻസിനുണ്ട്. അങ്ങ് നോക്ക്, സയൻസ് ഹക്കാണ് എല്ലാവരും അംഗീകരിച്ച കാര്യം. ഇവനും അങ്ങനെ തന്നെയാണ്, ആദ്യം സയൻസ് ഹക്കാണെന്നാണ് അംഗീകരിച്ചത്, പിന്നെ ഖുർആനിൽ നിന്ന് അത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഖുർആൻ സത്യമാണ്. ഇത് സഹോദരങ്ങൾ സ്ഥലതിരിഞ്ഞ വ്യാഖ്യാനമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ തന്നെ പറയാം. അള്ളാഹുവിന്റെ കിതാബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് മുഴുവൻ ഹക്കാണ്. മനുഷ്യർ കണ്ടുപിടിച്ച, മനുഷ്യരിങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ച ഈ വക ശാസ്ത്രവിജ്ഞാനങ്ങളൊക്കെ ഹക്കാവാനും ബാത്തിലാവാനും വഴിയുണ്ട്. ചിലത് ഹക്കായിരിക്കും, ചിലത് ബാത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതൊന്നും തന്നെ ഉറപ്പിച്ചിട്ട് അങ്ങനെയാണെന്ന് പറയുകയില്ല. അത് അത്രയും തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ടാലല്ലാതെ, തെളിവുകൾ വളരെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ടാലല്ലാതെ. ഏതുപോലെ തീക്ക് ചൂടാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. വെള്ളം അത് തീക്കെടുക്കും, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഇത്രയും വ്യക്തമായ കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ ഇതുപോലെ വ്യക്തമായ കാര്യങ്ങളല്ലാതെ ഹക്കാണ് നമ്മൾ ഉറപ്പിച്ചു പറയുകയില്ല. പല ആളുകളും സംശയാസ്പദമായ സയൻസിന്റെ ആളുകൾക്ക് തന്നെ യാതൊരു ഉറപ്പില്ല, അവരിൽ തന്നെ പല അഭിപ്രായവ്യത്യാസങ്ങളുണ്ട്. എന്നാലും അതിന്റെ ഏതെങ്കിലും അച്ചൊക്കെ പിടിച്ചു വന്നിട്ട് ഖുർആനെ സത്യപ്പെടുത്താൻ നടക്കുന്ന പല ആളുകളുമുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ പഠിക്കേണ്ടതെങ്ങനെ, പറയേണ്ടതെങ്ങനെ എന്നൊന്നും അറിയാതെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. ഖുർആൻ അത് മുഴുവൻ സത്യമാണ്, ഹദീസിനുള്ളത് മുഴുവൻ സത്യമാണ്. ശാസ്ത്രം അതിന് യോജിച്ചാൽ ശാസ്ത്രത്തിന് നല്ലത്, ശാസ്ത്രത്തിന്റെ ആളുകൾക്ക് നല്ലത്. അവരതിനെതിരെ വന്നാൽ നമ്മളൊരിക്കലും ഇതിനങ്ങോട്ട് വ്യാഖ്യാനിക്കുകയില്ല, മറിച്ച് അവർക്ക് പറ്റിയത് തെറ്റാണെന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വളരെയധികം ഈ ശാസ്ത്രവും ഖുർആനും ഒക്കെ ഇങ്ങനെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഭൗതികവാദികളെ തോപ്പടിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ചില ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ അതൊരിക്കലും നീ ദാവത്തിന്റെ ഒരു മാനദണ്ഡമായി കൊണ്ടുനടക്കരുത്. ദാവത്തിന്റെ ഒരു മാനദണ്ഡമായിട്ട് നീ ഒരിക്കലും അതിനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായി നീ അതിനെ കൊണ്ടു നടക്കരുത്. ആളുകൾ ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും, ആളുകൾ പല കാരണങ്ങളും കൊണ്ട് ഇസ്ലാമിലേക്ക് വരും. അതുകൊണ്ട് അവർക്കെ ദീനി പ്രബോധനത്തിനുള്ള മാർഗമായി നമ്മൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. വളരെ മുമ്പ് കേരളത്തിൽ മാപ്പിളപ്പാട്ട് പാടിയിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഹിന്ദു ആയിരുന്നു, അമുസ്ലിമായിരുന്ന ഒരു സ്ത്രീ. അവരുടെ ജോലി എന്താ? മാപ്പിളപ്പാട്ട് പാടുന്നത്. പാടി 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 കുറക്കാനൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് മാപ്പിളപ്പാട് ഇനിയിപ്പോ ദാവത്തിലുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പാടില്ല. പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ എങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരാകാത്ത മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ അതിനെതിരായ മാർഗങ്ങൾ, ഇതുപോലെ അപകട സാധ്യതയുള്ള മാർഗങ്ങൾ, നേരെ തിരിച്ചിട്ടുള്ള ഫലം ചെയ്യുന്ന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എത്രത്തോളം മറ്റുള്ള മതക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വേദങ്ങളിൽ പണ്ട് പുഷ്പക വിമാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കാണുന്നില്ല എയ്റോപ്ലെയിൻ, അപ്പറഞ്ഞതാണ് ഇത് എന്ത്, അവര് തെളിവിടിക്കുന്നുണ്ട് എന്നതുപോലെ ഇരിക്കും. ഇങ്ങനത്തെ തെളിവ് പിടിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾ ശാസ്ത്രം കൊണ്ടുപോയി നോക്കി, അപ്പുറത്തുള്ള ആളുകൾ ഇതുപോലത്തെ ഓരോ ചില ശാസ്ത്രം കൊണ്ട് വരുന്നുണ്ട്.
വിഡ്ഢിത്തമാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ തെളിവ് പിടിക്കാൻ പോയാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെയല്ല സഹോദരങ്ങളെ, അവരോട് പറയുക, മനുഷ്യ നിന്നെ പഠിച്ച എന്നെ പഠിച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു മതമേ സ്വീകരിക്കുകയുള്ളൂ. അവൻ ഇറക്കിയിട്ടുള്ള ഒരു മതമുണ്ട്, അതാണ് ഇസ്ലാം. നീ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അവനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അല്ലെങ്കിൽ പരലോകത്ത് നിനക്കുള്ളത് നരകമാണ്, സ്വർഗം നിനക്ക് കിട്ടുകയില്ല. ഇതാണ് സഹാബത്തിന്റെ ദഅ്‌വ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅ്‌വ. അതല്ലാത്തത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. വലിയ ഉപകാരത്തെക്കാൾ അധികം ഉപദ്രവങ്ങൾ അതല്ലാത്ത മാർഗങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ നന്നായി ശ്രദ്ധിക്കുക. ഈ വെള്ളം, ഈ ദ്രാവകം പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? യഖ്റുജു, അത് പുറപ്പെടുന്നു. മിംബൈനി സുൽബി, സുൽബിനിടയിൽ നിന്ന്, തട്ടലിനിടയിൽ നിന്ന്. തട്ടൽ എന്ന് പറഞ്ഞാൽ സുൽബുർ റജുൽ, പുരുഷന്റെ സുൽബ. തറായിബിന്റെ ഇടയിൽ നിന്ന്. തറായിബ് എന്താണ്? ഇതാ നെഞ്ചിന്റെ ഭാഗം. മാലയിട്ടാൽ അതവിടെ വന്ന് നിൽക്കും ആ ഭാഗം. അതാരുടേതാണ്? തറായിബ് മർആ, ഉമ്മയുടേതാണ്. ഇതാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള ശരിയായ വ്യാഖ്യാനം. ഇത് ശാസ്ത്രത്തിന് ഒപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ മുൻഗാമികളുടെ തഫ്സീർ നോക്കാതെ രണ്ടും കൂടി പുരുഷന്റേതാണെന്ന് പറഞ്ഞിട്ട് ഇത് പുരുഷന്റെ ബീജം ഇത് രണ്ടിന്റെ ഇടയിൽ കൂടി വരുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല തർക്കസും കളിച്ചു. അവസാനം അവർക്ക് തന്നെ യാതൊരു അന്തവുമില്ലാതെയായി. സഹോദരങ്ങളിലൊക്കെ നമ്മൾ യഥാർത്ഥ തഫ്സീർ വിട്ടത് കൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. സയൻസ് അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് മനുഷ്യന് അവന്റെ ഉപ്പാനോട് സാദൃശ്യം ഉണ്ടാവും. ഉപ്പാന്റെ കുടുംബക്കാർ, ഉപ്പാന്റെ ജ്യേഷ്ഠൻ, ഉപ്പാന്റെ അനുജൻ, അവരുമായി സാദൃശ്യം ഉണ്ടാവും മനുഷ്യർക്ക്, കുട്ടികൾക്ക്. അതുപോലെ ഉമ്മാന്റെ ആങ്ങളമാരുമായി, കാരണവന്മാരുമായി സാദൃശ്യം ഉണ്ടാവും. നടത്തവും സംസാരവും ആംഗ്യങ്ങളും ഒക്കെ പലതിലും അത്ഭുതകരമായ സാദൃശ്യം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. രണ്ടുപേരിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ കുട്ടി ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. ഇന്നഹു, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ആലമീൻ, അലാ റജ്ഇഹി, അതിനെ മടക്കാൻ, അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ, ലഖാദിർ, കഴിവുള്ളവൻ തന്നെയാകുന്നു. അഥവാ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ, മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. ഇന്നഹു അലാ റജ്ഇ ഹാദാൽ ഇൻസാനിൽ മഖ്ലൂഖി മിമ്മാ ഇൻദാഫിഖിൻ ഐ ഇആദതുഹു വബഅസുഹു ഇലദ്ദാരിൽ ആഖിറതി ലഖാദിർ. നമ്മളെ ഈ ലോകത്തിതാ ഇങ്ങനെ പടച്ചു വിട്ടിട്ടുള്ള അല്ലാഹു പരലോകത്ത് നമ്മളെ പടക്കാനും നമ്മളെ അതിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കാനും എന്ന് തുരുമിച്ചു കൂട്ടാനും കഴിവുള്ളവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഭാഗങ്ങളും മണ്ണ് തിന്നും, മണ്ണിൽ ദ്രവിച്ചു പോകും. ഇല്ലാ അജബദ്ദനബ്, അജബദ്ദനബൊഴികെ എന്ന് പറഞ്ഞാൽ നട്ടത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒരു ചെറിയ ഒരു പൊടി, വാൽകുറ്റി, അതൊഴികെ അത് മണ്ണിൽ ലയിക്കുകയില്ല. മിൻഹു യുറക്കബ്, അതിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു വീണ്ടും, അതാ പരലോകത്ത്, പരലോകത്തെ ഒരു മഴ പെയ്യും. രണ്ടാമത്തെ കാഹളം ഊത്ത് നടന്നാൽ ഒന്നാമത്തെ ഊത്തിലെല്ലാം നശിക്കും. രണ്ടാമത്തെ ഊത്തോടുകൂടി ഒരു മഴ എന്ന് പെയ്യുകയാണ്. ആ മഴ എന്ന് പെയ്താൽ വിത്തിൽ നിന്ന് ചെടി മുളച്ചു വരുന്നത് പോലെ ഈ ആജബുദ്ധനബിൽ നിന്ന് അത് മനുഷ്യൻ രണ്ടാമതും വളർന്ന് പൂർണ്ണ മനുഷ്യനായി വരികയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പല സ്ഥലത്തും നമുക്ക് വരണ്ടുണങ്ങിയ ഭൂമിയിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. വരണ്ട ഭൂമി ഉണ്ടല്ലോ, അത് കണ്ടാൽ ആരെങ്കിലും വിചാരിക്കോ വരണ്ട് നിണ്ട് കീറിയിട്ടുണ്ടാവും? ഇനി ഒരു ചെടി ഇതിൽ മുളച്ചു പോകുമെന്ന് ആ സമയത്ത് മാത്രം ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് തോന്നുകയില്ല. പക്ഷെ അത് അല്ലാഹു വെള്ളം ആകാശത്ത് നിന്ന് മഴ വർദ്ധിപ്പിച്ചാൽ ഭൂമി അതാ ഇളകുകയായി, അതിൽ നിന്നതാ ചെടികൾ മുളച്ചു പൊങ്ങുകയായി. ദുർബലമായ ചെടിയാണ്, നമ്മളൊരു ചവിട്ട് കിട്ടിയാൽ അതങ്ങ് ചതഞ്ഞു പോകും. പക്ഷെ ആ ചെറിയ നേരിയ ചെടിയാണ് ഇത്രയും ബലവത്തായ ശക്തിയുള്ള ഭൂമി പിളർത്തി പുറത്തേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ കുദറത്തല്ലാതെ മറ്റെന്താ? അതിന് ബലമില്ല എന്നറിയാം. നമ്മൾ ചവിട്ടിയാൽ അത് ചതന്നെ. പക്ഷെ ഭൂമി പിളർത്തിട്ട് പുറത്തേക്ക് വരാൻ അള്ളാഹു അതിന് തോട്ടിയൊക്കെ ചെയ്യുന്നു. എന്നതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കും. അവൻ അതിന് കഴിവുള്ളവനാണ്. ഇത് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പഠിച്ചവന് രണ്ടാമത് പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നൊക്കെ. ഇത് ഏതാണെന്നാൽ, പക്ഷേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പോലെയല്ല പരലോകത്തെ ജീവിതം. ആ നാളിന് ആ ലോകത്തിന് പല പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അതായത് ആ നാളിൽ സറായിറുകളൊക്കെ അലാനിയത്തായി മാറും. സറായിർ എന്ന് പറഞ്ഞാൽ സിർ എന്നാൽ രഹസ്യം. തുബുല എന്ന് പറഞ്ഞാൽ പരസ്യമാക്കപ്പെടും. രഹസ്യമല്ല അന്ന്, പരസ്യമാണ് അന്ന്, രഹസ്യമില്ല. അള്ളാഹു മറച്ചു വെച്ചതൊഴികെ അള്ളാഹു മുഅ്മിനുകൾക്ക് ചെമ്പ് മറച്ചു വെച്ചു കൊടുക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവനെ അള്ളാഹു റബ്ബുൽ ആലമീൻ വിളിക്കും. എന്നിട്ട് അവനും അള്ളാഹുവിനും മറ്റുള്ള ആളുകൾക്കും ഇടയിൽ ഒരു മറയിടും. എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കും, നീ ഇന്ന ദിവസം ഇന്ന നാളിൽ ഇന്ന തെറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന നാളിൽ ഇന്ന തെറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓരോന്നോരോന്ന് അവനോട് ചോദിക്കും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവനെല്ലാം സമ്മതിക്കും. അവൻ വിചാരിച്ചു ഞാൻ നശിച്ചത് തന്നെ, അള്ളാഹുവിനെ നരകത്തിലാക്കിയിട്ട് തന്നെ. അപ്പോൾ അള്ളാഹു അവനോട് പറയും, ഞാൻ നിനക്ക് ഞാൻ ഇഹലോകത്ത് മുടിവെച്ചു. നിന്റെ തെറ്റുകൾ ഞാൻ പരസ്യമാക്കിയില്ല, ആളുകളെ ഞാൻ അറിയിച്ചില്ല. ഇന്ന് ഞാനത് അങ്ങനത്തെ പൊറുത്തു. വിവാഹത്തായ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തും നമ്മൾ തെറ്റുകൾ പരസ്യമാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരാൾ മുമ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലെ, നാട്ടുകാരോട് പറഞ്ഞിടക്കരുത്. നസ്രാണികൾ കുംഭധരിക്കുന്നത് പോലുള്ള കുംഭധാരം ഇസ്ലാമിലില്ല. അള്ളാഹുവിനോട് മാത്രമേ നീ നിന്റെ തെറ്റുകൾ പറയാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ നീ നിന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് കരഞ്ഞ് പറയൂ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പുറത്തു തരും. അത് നിരാശരാകും. സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയ എന്റെ അടിമകളോട് പറയുന്നതേ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകും. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അവനാണ് ഏറെ പൊറുക്കുന്നവൻ, ഏറെ റഹ്മത്ത് ചൊരിയുന്നവൻ. നൂറാളുകളെ കൊന്നൊരു മനുഷ്യൻ അള്ള പുറത്തു കൊടുത്തിട്ടില്ലേ? ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടുള്ള ആരെങ്കിലും ഇവിടുണ്ടോ? ഈ പള്ളിയുണ്ടോ? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹു പുറത്തു തരും. നൂറാളുകൾ കൊന്ന ഒരാൾക്ക് അള്ളാഹു അയാളുടെ മനസ്സിൽ സിദ്ഖുണ്ടായിരുന്നു. എനിക്ക് നന്നാവണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തൗബ ചെയ്തു. അള്ളാഹു അവന് പുറത്തു കൊടുത്തു. ആ കഥ ഞാൻ പറയുന്നില്ല, പലർക്കും അറിയില്ലത. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയുണ്ട്. എന്നതുപോലെ സഹോദരങ്ങളെ, ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ റമദാനിൽ ഒക്കെ ചില ആളുകൾക്ക് നല്ല ചിന്ത ഉണ്ടാവും, പക്ഷേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്തു കഴിഞ്ഞാൽ അവന് തോന്നും, ഷെയ്ത്താൻ അവനെ കൊണ്ട് തോന്നിക്കും, കണ്ടോ ഞാനത് ചെയ്തല്ലോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടെന്ത് കാര്യം, തിരിച്ചിട്ടെന്ത് കാര്യം, പിന്നെ അവൻ ഒരാളും ചെയ്യാതെ. ആദ്യത്തെ മാസിയത്ത് അതൊരു മാസിയത്താണ്, ഒരു തെറ്റാണ്. നീ നിസ്കരിക്കാതിരുന്നാലും ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ തല വെട്ടിക്കളയേണ്ട കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക ഭരണകൂടമുള്ള നാടാണെങ്കിൽ അഥവാ അസ്കാരം ഒഴിവാക്കാനുള്ളത് കാഫറായി പോകുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ആളുകളുടെ കാര്യം. അവൻ ചെയ്ത തെറ്റുകളെ ഓർത്തിട്ട് അവൻ ബാക്കി മുഴുവൻ നന്മയെ നിർത്തി വെക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത് സഹോദര. നേരെ തിരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇത്തഖില്ലാഹ മസ്തതഅത, നിനക്ക് സാധിക്കുവോളം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിനക്ക് വല്ല തെറ്റും പറ്റിപ്പോയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഉടനൊരു നന്മ ചെയ്യും. അത് ഈ തെറ്റിനെ മനുഷ്യകളെയും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. ഒരാൾ എത്ര വലിയ ബാല്യമാണെങ്കിലും ശരി, എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ശബ്ദത്തോടെ അവനൊരു അമലം ചെയ്താൽ ആ അമലം ഒന്ന് സ്വീകരിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും നീ ഒരു ഖൈറ് ചെയ്ത് അതമ്മ സ്വീകരിക്കും. ചെറുക്കും കുഹുറുമല്ലാത്ത മറ്റേത് പാപം നിങ്ങൾക്കുണ്ടെങ്കിലും നിന്റെ ഖൈറമ്മ സ്വീകരിക്കും സഹോദര. അതുകൊണ്ട് നീ ഖൈറ് നിർത്തിവെക്കല്ലേ, നീ ഖൈറുകൾ ധാരാളം ധാരാളമായി ചെയ്യും. അള്ളാഹു നിനക്ക് ഖൈറിൽ തന്നെ നിലനിൽക്കാനുള്ള തൗഫീഖ് ചെയ്യും ഇൻഷാ അല്ലാഹ്. നീ ദുആ ചെയ്യുക, തെറ്റുകൾ ഒഴിവാക്കാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അകന്നകന്ന് പോകരുത്, അടുത്തേക്ക് അടുത്തേക്ക് വരും. റമദാനായാൽ അങ്ങനെയാണല്ലോ വിളിച്ചു പറയുക, യാ ബാഖിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ഉദ്ദേശിക്കുന്നവനെ വരൂ, മുന്നോട്ട് വരൂ. അല്ലാഹു യദ്ഉ ഇലാ ദാരി സലാം വയഹ്ദി മൻ യശാ ഇലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹു ദാരു സലാമിലേക്ക് വിളിക്കുന്നു, ആരെ വിളിക്കുന്നു എന്നുള്ള പറഞ്ഞില്ല. നോക്കൂ, അല്ലാഹു വിളിക്കുന്നു ഇലാ ദാരി സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അഥവാ വർഗത്തിലേക്ക്. ആരെയാണ് വിളിക്കുന്നത് അല്ല പറഞ്ഞോ? ഇല്ല. എന്താണ് കാരണം? എല്ലാവരെയും വിളിക്കുന്നു, എല്ലാവരെയും അല്ലാഹു വിളിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിക്കുന്നു. മുസ്ലിമിനെ വിളിക്കുന്നു, കാഫിറിനെ വിളിക്കുന്നു, വരൂ നീ ഷഹാദത്ത് ചൊല്ലൂ, നീ മുസ്ലിം ആകൂ, അല്ലാഹു നിനക്ക് പുറത്തു തരും. കാഫിറുകളെ വിളിച്ചാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ നിർത്തിവെച്ചാൽ, കുഫറ് നിങ്ങൾ നിർത്തിയാൽ, ശിർക്ക് നിർത്തിയാൽ, ഷഹാദത്ത് നിങ്ങൾ ചൊല്ലിയാൽ മുൻപ് കഴിഞ്ഞത് അല്ലാഹു പുറത്തു തരും. പിന്നല്ല അതിന് താഴെയുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൈറ് നിർത്തിവെക്കരുത്. ഖൈറിനോട് അലംഭാവം പാടില്ല. ഖൈറിന്റെ ആളുകളെ പരിഹസിക്കരുത്. നീ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചവനെ നീ പരിഹസിക്കരുത്. മറ്റു നിന്നിട്ട് തെറ്റ് സമ്മതിക്കുക, നന്നാവാൻ വേണ്ടി പ്രയത്നിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യും. കാരണം ഈ കിബറൊന്നും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. പരലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന കാര്യം മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യൗമത്തുല സറായിർ, ആ നാളിൽ രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുർഫഉ ലികുല്ലി ഗാദിരിൻ ലിവാഉൻ ഇൻദ ഇസ്തിഹി യുഖാലു ഹാദിഹി ഗദറത്തു ഫുലാനി ബിൻ ഫുലാന. ഈ ലോകത്ത് ആരെങ്കിലും ആരുടെയെങ്കിലും വല്ലതും വഞ്ചിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, പരലോകത്ത് അവനൊരു പതാകയുമായി വരും. ഈ വഞ്ചിച്ചവൻ പതാകയുമായി വരും, അവന്റെ പിന്നിലാണ് പതാക ഉണ്ടാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവന്റെ പിന്നിലാണ് പതാക. കാരണം മുന്നിൽ പതാക വെക്കുക എന്നുള്ളത് വിജയത്തിന്റെ അഭിമാനത്തിന്റെ ഒരു ചിഹ്നമാണ്. അതല്ല, മറ്റു പിന്നിൽ എല്ലാ ആളുകളും കാണുവനെ അതാവൻ വഞ്ചകനാണ് എന്നവനെ പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. വിളിച്ചു പറയപ്പെടും, ഇതാ ഇന്നവനെ പറ്റിച്ചതാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് ആ നാളിന്റെ പേരെന്താണ്? യൗമു തഗാബുൻ, ദുഃഖം വെളിപ്പെടുന്ന ദിവസം. പരലോകത്തിന്റെ ഒരു പേരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില ആളുകളുണ്ടാകും അവർ നിസ്കാരത്തിൽ മുന്നിലത്തെ നോക്കിയിട്ടുണ്ടാകും, നോമ്പെടുക്കും, ചിലപ്പോൾ ഇന്നത്തെ നോമ്പുള്ളവർ കിടക്കും, പക്ഷെ അവരുടെ ഇടപാടുകൾ വളരെ മോശമാണ്. അവരാളുകളെ വഞ്ചിക്കുന്നു, പല തരത്തിലുള്ള വഞ്ചന ആളുകൾ അത് ചെയ്യുന്നു. ചിലപ്പോൾ ചില ആളുകൾ മുതലാളിമാരാണെങ്കിൽ തൊഴിലാളികൾക്ക് അവരുടെ കൂലി എടുക്കാതിരിക്കും. ഇനി ചില തൊഴിലാളികളാണെങ്കിൽ കൂലി വാങ്ങും എന്നിട്ട് എടുക്കേണ്ട പണിയെടുക്കാതിരിക്കും. ചില വാടകക്കാരായിരിക്കും, അവരവിടെ താമസിച്ച് വാടക കൊടുക്കുകയില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് അവരോട് ദുൽമ ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ വഞ്ചന ആയ ഏത് കാര്യങ്ങളുണ്ടോ പരലോകത്ത് സഹോദരങ്ങളെ, അള്ളാഹു അത് വിട്ടുതരികയില്ല. അള്ളാഹു വിട്ടുതരികയില്ല. നീ അള്ളാഹുവിനോട് ചെയ്തവല്ല, അള്ളാഹുമായുള്ള നിന്റെ ബന്ധത്തിലുള്ള വല്ല പോരായ്മയാണെങ്കിലോ, നീ നിനക്ക് പല കാര്യങ്ങളും, നിനക്ക് ചില നോമ്പുകൾ ഒഴിവായിപ്പോയി, അല്ലെങ്കിൽ നീ ചില സകാത്തുകൾ കൊടുക്കാതെയായിപ്പോയി, നീ കഴിവുണ്ടായിട്ട് നീ ഹജ്ജ് ചെയ്യാതെയായി, അതൊക്കെ അള്ളാഹുവായിട്ടുള്ള നിന്റെ പ്രശ്നങ്ങളാണ്. അള്ളാഹു ഏറെ കൊടുക്കുന്നവനാണ്. ചിലപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അത് വിട്ടു തരും, പക്ഷേ ആളുകളായിട്ടുള്ള ഇടപാടോ അള്ളാഹു വിട്ടു തരികയില്ല. അള്ളാഹു അവരെ തീർക്കാൻ പറയും. അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ തീർക്കുന്നത് ദീനാറും ദിർഹമും വെച്ചിട്ടല്ല, അവിടെ ഹസനാത്തും സയ്യിആത്തും വെച്ചിട്ടാണ്, നന്മകളും തിന്മകളും വെച്ചിട്ടാണ്. നീ ലോകത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾക്ക് അവൻ കൊടുക്കേണ്ടി വരും. അവിടെ നീ ഏറ്റവും കൂടുതൽ നീ ആഗ്രഹിക്കുക ആ അമല് കിട്ടാനാണ്. അള്ളാഹു പറഞ്ഞില്ലേ അന്ന് ഈ ലോകവും ഈ ലോകത്തുള്ളത് മുഴുവനും മുഴുവൻ സമ്പത്തായിട്ടുണ്ടെങ്കിലും അതൊക്കെ കൊടുത്തിട്ടാണെങ്കിലും അള്ളാഹു എനിക്ക് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന ആളുകൾ വിചാരിക്കുന്ന നാള്. ആ സമയത്താണ് നിന്റെ ഹസനാത്തുകൾ, നീ ആരോടാണ് അതിക്രമം ഗുണിമ ചെയ്തിട്ടുള്ളത് അവന് കൊടുക്കേണ്ടി വരും. ഇനി നിന്റെ അടുത്തൊരു ഹസനാത്തു ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇടപാട് തീരുമുണ്ടെ നിന്റെ ഹസനാത്ത് നിന്റെ നന്മകളൊക്കെ തീർന്നു പോയാലോ അവന്റെ സയ്യിആത്ത് അവന്റെ തിന്മകളൊക്കെ നിനക്ക് ചാർത്തപ്പെടും. ثم تُلِحَ فِي النَّارِ എന്നിട്ട് നരകത്തിലേക്ക് ഒളിച്ചെറിയപ്പെടും. നഅഊദുബില്ലാഹ് അഹൂല വല ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ആളുകളുമായുള്ള ഇടപാട് വളരെ ശ്രദ്ധിക്കുക. ഒരുപാട് ഉപകാരങ്ങളൊന്നും ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയപ്പെട്ടു. ഒരു സ്ത്രീ ആരൻ തുസല്ലി വതസൂം, നിസ്കരിക്കും, ബില്ലൈ രാത്രി നിസ്കരിക്കും, ഒരുപാട് നോക്കുകൾ എടുക്കും, സദഖ ചെയ്യും, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. തുഖ്സി ഇറാനഹ ബിലിസാനിഹ, അയൽവാസികളെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്ന പെണ്ണാണ്. അവളിൽ ഒരു നന്മയുമില്ല. അവൾ നരകത്തില. വേറെ സ്ത്രീ കുറിച്ച് ചോദിക്കപ്പെട്ടു, നിസ്കരിക്കും, ഫർദായതൊക്കെ അതുപോലെ ഫർദായ കാര്യങ്ങളൊക്കെ ദാനം കൊടുക്കുന്നത് ആർക്കും വേണ്ടാത്ത എന്തോ കാര്യങ്ങളൊക്കെ, എല്ലാവർക്കുള്ള ചില കാര്യങ്ങൾ ദാനം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾ ആരെയും ദ്രോഹിക്കാറില്ല. റസൂലുള്ള പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. കാരണം അള്ളാഹുമായുള്ള ഹഖ്, അവനുമായുള്ള ഇടപാട് അവൻ വിട്ടുതരും. പക്ഷെ പടപ്പുകളുമായുള്ള ഇടപാട് പടപ്പുകൾ വിട്ടുതരില്ല. അള്ളാഹു ആകട്ടെ അത് അവരുമായി തീർക്കാനാണ് പലവരും പറയുന്നത്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ദിവസമാണിത്. അതുകൊണ്ട് ആ ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കുക. ആരോടെങ്കിലും നമ്മൾ ഗോൾമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് ചോദിക്കും. ഇനി സാമ്പത്തിക ഇടപാടാണെങ്കിൽ തിരിച്ചു കൊടുക്കുക. എന്നിട്ടേ അവർ തൃപ്തിപ്പെടുമെങ്കിൽ, പൊരുത്തപ്പെടുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇനി ചില ആളുകൾ കുഴപ്പമില്ല, നീ തരണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു പറഞ്ഞാൽ അത് മതിയാകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മുടെ ദുആ പോലും സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് സമാലഹു മിൻ ഖുവത്തിൻ വലാ നാസ്. സമാലഹു, അവന് അന്നുണ്ടാവുകയില്ല. മാലഹു, അവന് അഥവാ മനുഷ്യന് അന്നുണ്ടാവുകയില്ല. മിൻ ഖുവത്തിൻ, ശക്തി ഉണ്ടാവുകയില്ല. ശക്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്വയം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി ഒന്നില്ല. മാത്രമാണോ, സ്വയം ശക്തി ഇല്ലെങ്കിലും മറ്റാരെങ്കിലും സഹായിച്ചാൽ രക്ഷപ്പെടാമായിരുന്നു. അതുമില്ല. വല നാസിർ, ഒരു സഹായവുമില്ല. സമാ ലഹു മിൻ ഖുവത്തിൻ വല നാസിർ. ഈ ലോകത്ത് നോക്കി നേരെ തിരിച്ചാൽ ഒന്നുകിൽ നമുക്ക് തന്നെ കഴിവുണ്ടാവും നമുക്ക് അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇനി നമുക്ക് ശക്തി ഇല്ലെങ്കിലോ ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും. ഇത് രണ്ടും പറഞ്ഞവരും ഉണ്ടാവുകയില്ല, ആരും ഉണ്ടാവുകയില്ല. സ്വന്തം അമലല്ലാതെ നമ്മളെ സഹായിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ നാളാണ് സമാ ലഹു മിൻ ഖുവത്തിൻ വല നാസ്. വസ്സമാഇ ദാത റജഅ, അല്ലാഹു ദാ വീണ്ടും സമാഇനെ ആകാശത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. എങ്ങനത്തെ ആകാശമാണത്? ദാത റജഅ, റജഉള്ള ആകാശം. റജഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി വരുന്നതിനാണ്. മുൻഗാമികൾ, മുഹസ്സിറുകൾ, സഹാബിമാർ, താബിഈകൾ ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ആകാശത്തിൽ പല കാര്യങ്ങളും മടങ്ങി മടങ്ങി വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഴ, മഴ വീണ്ടും വീണ്ടും വരുന്നു. മുൻഗാമികൾ പറഞ്ഞു, തുർജിഉ റിസ്ഖല ഇബാദി കുല്ല ആം, എല്ലാ വർഷവും നമ്മുടെ നമ്മുടെ ഉപജീവനം നമുക്ക് കിട്ടുന്നത് എന്ത് കാരണത്താലാണ്? മഴ കാരണത്താലാണ് ഈ ആവാസ വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നത്. മഴ കൊണ്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ടല്ല ജീവിക്കുന്നത്, മഴവെള്ളം കുടിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കും. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു അതാണ് കാരണമാക്കിയിട്ടുള്ളത്. അതില്ലെങ്കിൽ കൃഷി നശിക്കും. കൃഷി നശിച്ചാലോ കന്നുകാലികൾ നശിക്കും. ഇനി നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ? ഇത് രണ്ടോ അല്ലാത്ത എന്തെങ്കിലും നമ്മൾ തിന്നുന്നുണ്ടോ? സഹോദരങ്ങൾ, നമ്മുടെ അതിങ്ങനെ ഓരോ വർഷവും അവിടെ മാറി മാറി വരുന്നു. അതുപോലെ തന്നെ മഴ അതും മാറി മേഘവും, മേഘമുള്ളത് കൊണ്ടാണ് മഴ വരുന്നത്. ഋതു അങ്ങനെയാണ്, ഇതൊക്കെ വീണ്ടും വീണ്ടും വരുന്നു. റജ മടക്കി മടങ്ങി വരവ് ആകാശത്തുണ്ട്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും പോകുന്നു തിരിച്ചു വരുന്നു, പോകുന്നു തിരിച്ചു വരുന്നു. റജ മടങ്ങി വരവുണ്ട്. പലതിൻ്റെയും മടങ്ങി വരവ് തുടരെ തുടരെ വരുന്നത് ആകാശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആകാശം തന്നെ സത്യം. ശനായിദാസറജ ഇതൊക്കെ ചെയ്യാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതുപോലെ ഭൂമി തന്നെ സത്യം. അറുതെന്നാൽ ഭൂമി എന്നാണ് അതിന്റെ അർത്ഥം. ഭൂമി തന്നെ സത്യം. എങ്ങനത്തെ ഭൂമിയാണത്? സദയുള്ള ഭൂമി. സദ എന്ന് പറഞ്ഞാൽ പൊട്ടുക, പിളരുക, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. സദ എന്ന് പറഞ്ഞാൽ പൊട്ടുക, പിളരുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇത്? ഭൂമി പിളരുക എന്ന് പറഞ്ഞാൽ ഭൂമി അതിൽ ചെടികൾ മുളക്കുമ്പോൾ അത് ആ പിളരുന്നു, പിളർത്തിയിട്ടാണ് ചെടികൾ പുറത്തേക്ക് വരുന്നത്. ഈ രണ്ടും തന്നെ സത്യം. ആകാശവും ഭൂമിയും തന്നെ സത്യം. ഇന്നഹു ലഖൗലും ഫസൽ. അല്ലാഹു പറയുന്നു ഇന്നഹു, തീർച്ചയായും ഇത്, ഈ ഖുർആൻ, ഈ ശരീഅ, ഈ ഇസ്ലാം, ലഖൗലും ഫസലും, ഇതൊരു വാക്കാണ്. ഇത് ഖൗൽ, ഇതൊരു വാക്കാണ്. എങ്ങനത്തെ വാക്കാണ്? ഫസ്ലുൻ. ഫസൽ എന്നാൽ വേർതിരിക്കുന്ന വാക്കാണ്, ഹക്കായ വാക്കാണ്, സത്യമാണിത്. വമാഹുവ ബിൽ ഹസിൽ, വമാഹുവ ഇത് അല്ല, ഇത് എങ്ങനത്തെ വാക്കല്ല. ബിൽ ഹസിൽ, ഹസിൽ എന്നാൽ തമാശ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവത്തിലുള്ള അള്ളാഹു തഅക്കീദാണ്. ഇതായി കാര്യമാണ്, ഇത് ഹക്കാണ്, തമാശയല്ല. ഇത് ഹക്കാകുന്നു, ഇത് തമാശയല്ല. വമാഹുവ ബിൽ ഹസിൽ, ഇത് തമാശയല്ല. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീനിനെ, ഈ ഹക്കിനെ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥ പറയുകയാണ്. ഇന്നഹും യകീദൂന കൈദ. ഇന്നഹും തീർച്ചയായും അവർ യകീദൂൻ, അവർ കൈദ് പ്രയോഗിക്കുന്നു. യകീദൂന കൈദ, അവർ ഒരു കൈദ് പ്രയോഗിക്കുന്നു. കൈദ് എന്നാൽ കുതന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഈ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ദീനിന്റെ ശത്രുക്കൾ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് പല പേരുകളുണ്ട്, അവന് പല സിഫത്തുകളുണ്ട്, അവന്റെ പല വിശേഷണങ്ങളുണ്ട്, അവന് പല പേരുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്, റഹീമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ, ചില വിശേഷണങ്ങൾ, അത് അള്ളാഹു റബ്ബുൽ ആലമീൻ ചില സ്ഥലത്ത് പറഞ്ഞതു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മളത് മൊത്തത്തിൽ പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പ്രയോഗിച്ചതൊക്കെ ഏത് സന്ദർഭത്തിലാണ്? കാഫിറുകൾ, ദീനിന്റെ ശത്രുക്കൾ തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. കാരണം ഇങ്ങനെയുള്ള തന്ത്രം, ആൾക്കാരെ നശിപ്പിക്കാനുള്ള തന്ത്രം, അതെപ്പോഴാണ് ഖൈറാകുന്നത്? അതിൻ്റെ ആളുകൾ, ആ കുതന്ത്രം പ്രയോഗിച്ച ആളുകൾക്ക് പകരമായി, അവർക്ക് ശിക്ഷയായി കൊടുക്കുമ്പോഴാണ്. അല്ലാതെ ഒരാൾ കുതന്ത്രത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അത് നല്ല വിശേഷണമല്ല, നല്ലതല്ലാത്ത ഒരു വിശേഷണവും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ചതി. അള്ളാഹു റബ്ബുൽ ആലമീൻ വഞ്ചിക്കുന്നവനാണ് എന്ന് പറയാൻ പാടുണ്ടോ? മൊത്തത്തിൽ പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊ. അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹിനെ വഞ്ചിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വഹുവ ഖാദിഊഹും, യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹിദാ നല്ല വിശേഷണമാണ്. എപ്പോ ഹിദായിന്റെ ആളുകൾക്ക് പകരമായി കൊടുക്കുന്നു എന്നതുപോലെയാണ് കാര്യം. നോക്കൂ നിങ്ങൾ, പരിഹസിക്കുക, ഇത് പരിഹസിക്കാനുള്ള വിശേഷണം മൊത്തത്തിൽ പറയുന്നത് ഒരു നല്ല വിശേഷണമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് മൊത്തത്തിൽ അത് പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു പറയാൻ പറഞ്ഞിട്ടില്ലേ ഉണ്ട്, മുനാഫിക്കുകളെ കുറിച്ച് തന്നെ മുനാഫിക്കുകൾ പറഞ്ഞു, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ കളിയാക്കി പറഞ്ഞതാണ്, ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ മുസ്ലിങ്ങളെ പരിഹസിച്ചു പറഞ്ഞതാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു യസ്തഹ്സിഊ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുന്നു. എന്താണ് കാരണം? അവരുടെ പരിഹാസത്തിന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞത്, അവരുടെ വഞ്ചനയെ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞത്, അവരുടെ കുതന്ത്രത്തെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇത്തരം വിശേഷണങ്ങൾ അങ്ങനെയേ പറയാൻ പാടില്ല, അല്ലാതെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പേരുകൾ സിഫത്തുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ പേരുകൾ അവന്റെ വിശേഷണങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതെന്നത് അല്ലാതെ നമ്മൾ അവനെ കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അള്ള പറഞ്ഞ പേരുകൾ ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അള്ള പറയാത്ത പേരുകൾ പറയാൻ പാടില്ല. പേരിന്റെ അർത്ഥമായാലും ശരി, അറബിയിൽ അള്ള പറഞ്ഞിട്ടുള്ള ഒരു പേരിന്റെ അർത്ഥമായാലും ശരി, അത് നമ്മൾ ആളുകൾക്ക് ചിലപ്പോ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോ കാസറായ അറബി അറിയാത്ത ഒരാൾക്ക് നമ്മൾ ഖാലിഖ് എന്ന പേര്, അള്ളാഹുവിന്റെ ഖാലിഖ് സൃഷ്ടാവ് എന്ന അർത്ഥമുള്ള പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരും, ഖാലിഖ് എന്നാൽ പടച്ചവൻ എന്നാണ് അർത്ഥം, നിന്നെ പടച്ചവൻ സൃഷ്ടാവ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പടച്ചവനെ എന്ന് വിളിച്ച് ദുആ ചെയ്യൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്താ, അള്ളാഹു അവന്റെ പറഞ്ഞു തന്ന പേരുകളുണ്ട്, അള്ളാഹു പറഞ്ഞു തന്ന പേര്, അതുകൊണ്ടാണ് വിളിക്കുക. അറബി തന്നെ ഖുൽ ഫലില്ലാഹി അസ്മാഉൽ ഹുസ്നാ ഫദഉഹു ബിഹാ, അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്നാ ഏറ്റവും നല്ല പേരുകളുള്ളത്, ഫദഉഹു ബിഹാ, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പൊ നമ്മൾ ഈ പേരുകൾ അറിയുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു തന്ന പേരുകൾ തന്നെ പറയുക. അള്ളാഹുവിന്റെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരമായ പേര് അള്ളാഹു എന്ന പേര് തന്നെയാണ്, അള്ളാഹ് എന്ന പേര്. അള്ളാഹ് പറയുക, റഹ്മാൻ, റഹീം, അൽ ഹയ്, അൽ ഖയ്യൂം, ഒരുപാട് ഒരുപാട് അള്ളാഹുവിന്റെ പേരുകൾ, ആ പേരുകൾ വെച്ച് അള്ളാഹ് നമുക്ക് ദുആ ചെയ്യുക. ആളുകളോട് പറഞ്ഞെടുക്കുമ്പോഴും ആ പേരുകൾ തന്നെ പറയുക. ഇനി അർത്ഥം പറയേണ്ടി വന്നാൽ അത് ആവശ്യമുള്ളവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുക, അല്ലാതെ അള്ളാഹുവിന്റെ പേരുകളിൽ നമ്മൾ വേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാത്തത്, റസൂൽ പറയാത്തത് പറയുന്നത് നമ്മൾ വളരെ 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 സൂക്ഷിക്കണം. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതാകട്ടെ. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറഞ്ഞു, ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ, നാം ഒരു തന്ത്രം പ്രയോഗിക്കുന്നു, അതുകൊണ്ട് സമഹീൽ കാഫിരീന അംഹീൽഹും റുവൈദ. സമഹീൽ, മഹീൽ എന്ന് പറഞ്ഞാലും അംഹീൽ എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്. മഹീൽ എന്ന് പറഞ്ഞാൽ നീ അവർക്ക് മഹിൽ കൊടുക്കുക, കുറച്ച് സമയം നീട്ടി കൊടുക്കുക, കാത്തിരിക്കുക അവരുടെ കാര്യത്തിൽ. അംഹിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അവർക്ക് സമയം നീട്ടി കൊടുക്കും. മഹിൽ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ് എൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, മഹിൽ എന്നെ ആയിഷ, യഹൂദികൾ എന്നിട്ട് ചീത്ത കൊടുത്തല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലത്തെ ഒരു മറുപടി അവരോട് പറഞ്ഞു. യഹൂദികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു യഹൂദി വന്നു, എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും, അഥവാ സലാം എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം സമാധാനം ഉണ്ടാകട്ടെ, രക്ഷം ഉണ്ടാകട്ടെ എന്നാണ്. സാം എന്നാൽ നരകം എന്നാണ് അതിൻ്റെ അർത്ഥം, മരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ ഹബ്ബത്തു സൗദ, കരിഞ്ജീരകം, അതിൽ ശമനമുണ്ട്, മിൻകുല്ലിദായി, എല്ലാ രോഗത്തിൽ നിന്നും, ഇല്ല സാം, സാമിൽ നിന്നൊഴുകി. എന്താണ് സാം? മരണം. അതിന് ശിഷ്യമുള്ള ഒരു മരുന്നും ഇല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മരുന്നില്ല, മരിക്കുക തന്നെ ചെയ്യും. ജനിച്ചിട്ടുണ്ടോ? മരിക്കും, ഇൻഷാഅല്ലാഹ്. അപ്പോൾ സാം എന്ന വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്, മരണം എന്നാണ് അർത്ഥം. യഹൂദി വന്നിട്ട് നബിക്ക് സലാം പറയണം, അസ്സലാമു അലൈക, നിനക്ക് മരണം, നീ മരിച്ചോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അത് അവരുടെ സ്വഭാവമാണ്. അല്ലാഹു ഹിഫ എന്ന് പറഞ്ഞ് ആ നാട്ടിൽ കടക്കാൻ പറഞ്ഞു, അള്ളാഹു നല്ലൊരു നാട് അവർക്ക് ഒരുക്കി കൊടുക്കും. ഹിഫ എന്ന് പറഞ്ഞാൽ പുറത്തു തരണമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ് സുജൂത് ചെയ്തുകൊണ്ട് ആ നാട്ടിൽ കയറാൻ പറഞ്ഞു. അവർ നേരെ ഇതിൽ നേരെ തിരിഞ്ഞിട്ട് പിൻഭാഗം കാണിച്ചിട്ട് കയറി. എന്ന് പറഞ്ഞതിന് പകരം എന്ന് പറഞ്ഞാൽ ഒരു നെല്ല്, ഒരു ധാന്യത്തിന് പറയുന്നൊരു പേരാണ്. പരിഹരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്ക് അവർ മാറ്റി പറഞ്ഞു, അള്ളാഹെ പരിഹരിച്ചു. അതുപോലെ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞു,
നമ്മൾ കേട്ടു, നമ്മൾ ധിക്കരിച്ചു. അതുപോലെ ഞങ്ങളെ ഒന്ന് നോക്കൂ, ഞങ്ങളെ പരിഗണിക്കൂ എന്ന് അർത്ഥം വരുന്ന ആളുകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അതിന് അള്ളാഹുവിനോട് അവർ വേറെ അർത്ഥത്തിൽ പറഞ്ഞു. റായിന എന്ന് പറഞ്ഞാൽ നബിയെ ചീത്ത വിളിക്കണ, ബുദ്ധിയില്ലാത്തവനെ എന്ന് വിളിക്കണ ഒരു വാക്കാണത്. അങ്ങനെ പറഞ്ഞു. ചിലരുടെ സ്വഭാവമാണ്, യഹൂദികളുടെ സ്വഭാവമാണ് ദയാർത്ഥമുള്ള രണ്ടർത്ഥമുള്ള വാക്കുകൾ പറയാം. മുഅ്മിനുകൾക്ക് പാടില്ലാത്ത സ്വഭാവമാണ്. മുഅ്മിനുകളുടെ വാക്ക് സദീദായിരിക്കണം. നേരായ വാക്ക് പറയാം. ഒരുത്തൻ ഓനിഷ്ടമുള്ളതും മറ്റവന് അവനിഷ്ടമുള്ളതും മനസ്സിലാവും ചില ആളുകളുടെ അവസാനം കേട്ടാൽ. അതിൽ ആർക്കും എതിരി പറഞ്ഞില്ല, അല്ലെങ്കിൽ എല്ലാവരും തോപ്പിട്ടു, അങ്ങനെയുള്ള വാക്കുകൾ മുസ്ലിങ്ങൾ പറയരുത്. ഹക്കായ ഹക്ക് മാത്രമേ പറയാൻ പാടും. സദീദായ വാക്കുകൾ പറയാൻ പാടും. അസ്സലാമു അലൈക്കും എന്നൊരു യഹൂദി വന്നത് പറഞ്ഞു, നേർക്ക് മരണം. അസ്സലാമു അലൈക്കും എന്ന് തോന്നുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക്കും. നീ പറഞ്ഞത് നിനക്കുണ്ടാട്ടെ. രണ്ടാമത് യഹൂദി വീണ്ടും വന്നു, അസ്സലാമു അലൈക്കും. റസൂലുള്ള വീണ്ടും, വഅലൈക്കും. മൂന്നാമത്തെ യഹൂദി കേറി വന്നു, അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹിയുടെ വഅലൈക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് മൂന്നും കേട്ട് ഉള്ളിലിരിക്കുന്നത്. ഒന്നാമത്തേതിന്റെയും കേട്ട്, രണ്ടാമത്തേന്റെയും കേട്ട്, മൂന്നാമത്തേന്റെയും കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് കൊണ്ട് അവർ മറുപടി പറഞ്ഞു പോയി, വഅലൈക്കും അസ്സലാമു വല്ലഅനതു യാ അബ്നാ അൽ ഖിറദത്തി വൽ ഖനാസിർ. നിങ്ങൾക്ക് തന്നെ മരണവും ശാപവും ഉണ്ടാകട്ടെ. യാ അബ്നാ അൽ ഖിറദത്തി വൽ ഖനാസിർ, കുരങ്ങന്മാരുടെയും പന്നികളുടെയും മക്കളെ എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വ തലമുറയെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളൊക്കെ ആക്കി കണ്ടിട്ടുണ്ട്. പണ്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതല്ലേ, അള്ളാഹു ധിക്കരിച്ചപ്പോൾ അവർ അവരെ അള്ളാഹു മസ്ഖ് നടത്തി. മസ്ഖ് നടന്നാൽ കോലമാറ്റിക്കട്ടെ. മനുഷ്യന്മാരായിട്ട് പിറ്റേന്ന് രാവിലെ എനിക്കിപ്പോ കുരങ്ങന്മാരായി, പരിസരം നോക്കുമ്പോൾ അവർ കുരങ്ങന്മാരായിട്ടാണ് കണ്ടത്. അവർ ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ ശനിയാഴ്ച മീൻ പിടിക്കാനുള്ള എല്ലാ പണിയും ചെയ്തു വെച്ചു. ഒന്നിന്റെ ഞായറാഴ്ച പിടിച്ചു, ശനിയാഴ്ച വന്ന് മീൻ അവരുടെ കെണിയിൽ വീഴും. ഫലത്തിൽ അവർ ശനിയാഴ്ചയാണ് മത്സ്യം പിടിക്കുന്നത്, അവരുടെ കയ്യിലെടുക്കുന്നത് ഞായർ കിച്ചെന്ന. ഇങ്ങനൊരു പ്രവർത്തനം ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഹുക്കുമിനെ അവർ മാറ്റിമറിക്കാൻ നോക്കിയപ്പോ അള്ളാഹു അവരുടെ കോലം മാറ്റിമറിച്ചു, അള്ളാഹു അവരുടെ രൂപം മാറ്റിമറിച്ചു. അങ്ങനെ അത് ബനൂ ഇസ്രായേലിലേക്ക് യഹൂദികളുടെ മുൻഗാമികൾക്ക് പണ്ടുള്ള കൊത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ വിളിച്ചത്. അല്ലാതെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഒരു നാടൻ നിലവാരത്തിലുള്ള ചീത്തവരെ വിളിച്ചതല്ല. പക്ഷേ അള്ളാഹു അലൈഹിസല്ലം ആയിഷയെ ചീർത്തിട്ട് പറഞ്ഞു, മഹ്ലൻ. അവിടെ ഹദീസിൽ വന്ന വാക്കൻ മഹ്ലൻ എന്ന് വന്നില്ലേ എന്നത് മഹ്ലൻ ആയിഷ പതുക്കെ. എന്തിനാണ് അവരോട് അങ്ങനെ പറയുന്നത്? അപ്പൊ ആയിഷ ചോദിച്ചു, അവര് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല ആയിഷ. ഞാൻ ഇവർക്ക് മറുപടി കൊടുത്തത് അലൈക്കും. അത് ധാരാളമാണ്. മാത്രമല്ല അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചു, നാം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും, അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ അങ്ങനെ തിരുത്തി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫീ കുല്ലി അംർ ഔ ഫീ കുല്ലി ശൈ. അള്ളാഹു എല്ലാ കാര്യത്തിലും തൃപ്തി ഇഷ്ടപ്പെടുന്നു, സൗമ്യത ഇഷ്ടപ്പെടുന്നു. സൗമ്യതക്ക് അള്ളാഹു വലിയ നല്ല ഫലങ്ങൾ കൊടുക്കും. ഔനുഫിന് ഔനുഫ് എന്ന് പറഞ്ഞാൽ സൗമ്യതയില്ലാതെ പെരുമാറുക, രൂക്ഷമായി പ്രതികരിക്കുക. അതിന് കൊടുക്കാത്ത സൽഫലം, നല്ല ഫലം അള്ളാഹു എന്തിന് കൊടുക്കും? റിസ്ഖിന് കൊടുക്കും. അതുകൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷയോട് റിസ്ഖിന് ഉപദേശിച്ചു. അള്ളാഹു പറയുകയാണ്, മഹീലിൽ കാഫിരി, നീ കാഫിറുകൾക്ക് സമയം നീട്ടി കൊടുക്കും എന്ന് പറഞ്ഞാൽ മഹീലിൽ കാഫിരി അമ്മഹിലും റുവൈദ, റുവൈദൻ എന്ന് പറഞ്ഞാൽ കലീല കുറച്ച് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതിന് കെത്തിയ റഹ്മഹുല്ലാ സൂറത്തുൽ ഉഖ്മാനിലെ ആയത്ത് തെളിവായി ഉദ്ധരിച്ചു, ഇതിന് സമാനമാണെന്ന് പറഞ്ഞു. എന്താണ് ആയത്ത്? നുമത്യഉഹും ഖലീല, നാം അവർക്ക് കുറച്ച് സമയം കൊടുക്കും, കുറച്ച് കാലം നാം അവർക്ക് മസാല കൊടുക്കും ഈ ദുനിയാവിൽ. ഈ ദുനിയാവിൽ അവന് 1000 കൊല്ലം റിസ്ക് കിട്ടിയാലും അത് കുറച്ചാണ്. 1000 കൊല്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചാണ്. നുമത്യഉഹും ഖലീല, കുറച്ചു കാലം നാം അവർക്ക് ജീവിത വിഭവങ്ങൾ ഈ ലോകത്ത് കൊടുക്കും. സുമ്മനൗതറുഹും ഇല അദാബിൻ ഖദീയ, പിന്നെ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ ഒലിച്ചു കൊണ്ടുപോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നീ അവർക്ക് സമയം വിട്ടു കൊടുക്കുക. അവർ ഈ ലോകത്ത് അങ്ങനെ നടക്കട്ടെ, അതുകൊണ്ട് സത്യത്തിന്റെ ആളുകൾ വഞ്ചിതരാകും. ഈ ലോകത്ത് അല്ലാഹ് ഭക്ഷണവും വെള്ളവും കാഫിറിന് കൊടുക്കും, മുസ്ലിമിന് കൊടുക്കും. അധികാരം അല്ലാഹ് കാഫിറിന് കൊടുക്കും, മുസ്ലിമിന് കൊടുക്കും. സുഖ സൗകര്യങ്ങൾ കാഫിറിന് കൊടുക്കും, മുസ്ലിമിന് കൊടുക്കും. അതെന്തുകൊണ്ടാ? ഈ ദുനിയാവിൽ അല്ലാഹ് ഒരു കൊതുകിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ കൊടുത്തിരുന്നുവെങ്കിൽ പറഞ്ഞു, ഈ ലോകത്ത് ഒരു കാഫിറും ഒരു തുള്ളി വെള്ളം കുടിക്കുമായിരുന്നില്ല. ഈ ലോകത്ത് തന്നെ അള്ള എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ അവർ സുഖ സൗകര്യങ്ങളിലായി എന്നത് ഒരു മുസ്ലിം ഒരിക്കലും അതിന്റെ ബേജാറാവേ. ദീനിന്റെ ആളുകൾ അത് കണ്ട് വിഷമത്തിലാവരുത്. അള്ളാഹു പറഞ്ഞു, അവർക്ക് നാം ദുനിയാവിൽ പല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതിലേക്ക് നീ നിന്റെ കണ്ണ് പായിക്കരുത്. അവരിലേക്ക് നോക്കിയാൽ എന്താണ് സംഭവിക്കുക? എന്ത് സംഭവിക്കും? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകും. മറിച്ച് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാളും സൗകര്യം കുറഞ്ഞ, നമ്മളെക്കാളും വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കാണ്. പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാളും നല്ല നിലവാരത്തിലുള്ള സഹാബത്തിന് ചാബികളെ നല്ല നല്ല ആളുകളെയാണ്. അപ്പോ നമുക്ക് കൂടുതൽ നന്നാവാൻ പ്രേരണ ഉണ്ടാവും. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? കാഫിറീനാ, നീ അവർക്ക് സമയം നീട്ടി കൊടുക്കുക. കാഫിറീൻക്ക് നീ സമയം നീട്ടി കൊടുക്കുക. അവരുടെ കാര്യത്തിൽ നീ അവധാനത കാണിക്കുക, സാവധാനം കാണിക്കുക. റുവൈദ കുറച്ച് കാലം അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെല്ലാം അവർക്ക് കൊടുത്താലും പരലോകത്തും നിർഭയസം തരണം, ഈ നാടിനെ നീ ഒരു നിർഭയസമുള്ള നാടാക്കണം. മക്കയെ കുറിച്ചാണ് ആയത്. മക്കയെ കുറിച്ചാണ് ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നത്. ഈ നാട്ടുകാർക്ക് നീ റിസ്ക് കൊടുക്കണേ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച ഈ നാട്ടുകാർ. അല്ലാഹു പറഞ്ഞു, ഖാല അല്ലാഹു പറഞ്ഞു, വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല. കാഫിറായവരെ നാം ഉമത്തിഉഹു, നാം അവന് മതാവ് കൊടുക്കും ഖലീല, കുറച്ച്. കാഫിറായവരെ നാം ഈ ലോകത്തെ റിസ്ക് കൊടുക്കും. ثم اضطره الى عذاب النار وبئس المصير. പിന്നെ പരലോകത്ത് നാം അവനെ നരക ശിക്ഷയിലേക്ക് അവനെ തള്ളിവിടും. എത്ര മോശമായ സങ്കേതമാണത്. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അതിനെ കുറിച്ചാണ് ഈ ആയത്തിലും അല്ലാഹു റബ്ബുൽ ആലമീൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് അവർക്ക് വിഭവങ്ങൾ കിട്ടി എന്നത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാരണമല്ല. ഇത്രയുമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതും കേട്ടതുമായ നല്ല കാര്യങ്ങൾ ഫാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതാകട്ടെ. ഈ റമദാനിൽ തഖ്വയോടെ ഇഖ്ലാസോടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും പഠനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫീക് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ് ദിഖ്ഹു വജില്ലഹ് وأوله وآخره وسره وعلانيته. الله تعالى أعلم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.